നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ഓസ്ട്രേലിയയിൽ കൊറോണ വൈറസ് രൂക്ഷമായതോടെ ഇത് ഏറെ ബാധിച്ചത് മുന്നണി പോരാളികളായ ആരോഗ്യ പ്രവർത്തകരെയാണ്. രോഗബാധിതരുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്നത് കൊണ്ട് തന്നെ ഔദ്യോഗിക ജീവിതത്തിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലും സമ്മർദ്ദത്തിലൂടെയാണ് ഇവർ കടന്നുപോയത്. പ്രത്യേകിച്ചും ഒരേ വീട്ടിൽ കഴിയുന്ന ഭാര്യയും ഭർത്താവും കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ, കൊറോണ വ്യാപനം രൂക്ഷമായ സമയത്ത് കുട്ടികളുമൊക്കെ ഒത്തുള്ള കുടുംബജീവിതത്തിൽ ഇവർക്ക് നേരിടേണ്ടി വന്ന സമ്മർദ്ദങ്ങളും ആശങ്കകളും എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന കാര്യം അറിയാൻ മുന്നണി പോരാളികളായ മെൽബണിലുള്ള രണ്ട് നേഴ്സ് ദമ്പതിമാരോട് സംസാരിക്കുകയാണ് SBS മലയാളം. മറ്റു വിദേശ രാജ്യങ്ങളിൽ രോഗബാധ പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ റോയൽ മെൽബൺ ആശുപത്രിയിലെ റെസ്പിറേറ്ററി വാർഡിൽ ജോലി ചെയ്യുന്ന നേഴ്സ് ദമ്പതിമാരായ ഷിജോയ് ജോസഫും അനു ജോസഫും ആശങ്കയോടെയാണ് ദിവസങ്ങൾ തള്ളി നീക്കിയത്. ഇതേക്കുറിച്ച് അനു ജോസഫ്.
ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു നമുക്ക് ഇതിനെപ്പറ്റി ഒത്തിരി കൂടുതൽ അറിയാനും ഇതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ അവയർനെസ് വന്നതിന് മുന്നേ തന്നെ ശരിക്കും UKയിലും USലും ഒക്കെ ഒത്തിരി ഇത് ബാധിച്ചായിരുന്നു. ഇറ്റലി അവിടെയൊക്കെ ഒത്തിരി ബാധിച്ചായിരുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സിവിയർ ഒരു കേസുകളായിട്ടാണ് നമ്മൾ ഇതിനെ കണ്ടുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ അന്നേരമൊക്കെ അപ്പൊ നമ്മൾ TVയിലൊക്കെ കാണുമ്പോഴും എല്ലാം കാണുന്നത് തന്നെ ICU പേഷ്യന്റിനെ ഇങ്ങനെ പ്രോൺ പൊസിഷനിലിട്ട് നോക്കുന്നു, ഒത്തിരി ഡെത്ത് റേറ്റ് കൂടുന്നു ഇറ്റലിയിലൊക്കെ. അപ്പൊ നമുക്ക് ഇവിടെ അത്രയും ഒരു ഒരു സിറ്റുവേഷൻ ആയിട്ടില്ല, പക്ഷേ നമുക്കൊരു ഒരു ഒരു പേടിക്കുന്ന ഒരു പിക്ചർ ആയിരുന്നു. സ്പെഷ്യലി ആസ് എ ഹെൽത്ത് കെയർ പേഴ്സൺ നമുക്ക് റിസ്ക് കൂടുതലുള്ള ഒരു കാറ്റഗറിയിലാണ്. ശരിക്കും പറഞ്ഞാൽ വർക്കിലാണെങ്കിൽ നമ്മൾ റെസ്പിറേറ്ററി വാർഡ് ആയതുകൊണ്ട് പറയുവാണെങ്കിൽ സ്ട്രെസ് നല്ല ഇച്ചിരി കൂടുതലായിരുന്നു സാധാരണ വാർഡുകളെക്കാളും. ഞങ്ങളുടെ വാർഡിന്റെ ഹാഫ് കോവിഡ് പോസിറ്റീവ് പേഷ്യൻസിനെ റിസീവ് ചെയ്യാനായിട്ട് തയ്യാറെടുത്തായിരുന്നു. അതറിഞ്ഞപ്പം ശരിക്കും ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. അപ്പം മുഴുവൻ പ്ലാൻസ് എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പോലും മനസ്സിൽ ഒരു ടെൻഷൻ ഉണ്ട്, ദൈവമേ നമ്മൾ ഈ പോസിറ്റീവ് കേസിനെയൊക്കെ ഡീൽ ചെയ്യുമ്പോൾ വരാൻ സാധ്യത കൂടുതലാണല്ലോ എന്നുള്ള ഒരു 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 ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. ആ സ്ട്രെസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് പിള്ളേരുടെ കാര്യത്തിലും വന്നു. കാരണം സ്പെഷ്യലി ഞാനും ഷിജോയും ഒരേ വാർഡിലും ഒരേ ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യുന്നു. ഇപ്പൊ ഒരാൾക്ക് വന്നാൽ ഒരാൾക്ക് ഐസൊലേഷൻ പോകാൻ എളുപ്പമുണ്ട്, പക്ഷെ മറ്റേ ആൾക്കും ഒരേ ചാൻസ് ആണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേർക്കും ഒരേ രീതിയിലാണ് ചാൻസ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും ഒരേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻ ഞങ്ങൾക്കില്ല ശരിക്കും. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരേ റിസ്കിലാണ്. അപ്പൊ നമുക്ക് പിള്ളേരെ വേറൊരാളുടെ അടുത്ത് കൊണ്ടുവിടാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് റെസ്പിറേറ്ററി വാർഡിൽ ജോലി ചെയ്യുന്നവരാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട്സ് ആണെങ്കിലും അവർക്കൊരു ടെൻഷൻ ഓട്ടോമാറ്റിക്കലി കൂടുതൽ വരും. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളെ ആണെങ്കിലും അവിടെ കൊണ്ടുവിടാനായിട്ട് നമുക്ക് പറ്റത്തില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊരു ഭയങ്കര ഒരു ഇപ്പം എന്നാ ചെയ്യുന്നതെന്നുള്ളൊരു, പിന്നെ ഞങ്ങളുടെ മുന്നിൽ ഒന്ന് രണ്ട് പ്ലാൻ ഞങ്ങൾ ഇട്ടു, ഇതുപോലെ പറ്റുന്നിടത്തോളം ഐസൊലേറ്റ് ആവുക, വീട്ടിൽ തന്നെ കോണ്ടാക്ട് കുറയ്ക്കുക, പിന്നെ ഇതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ സിക്ക് ആയാൽ സത്യം പറഞ്ഞാൽ അത്രയൊരു ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ മോളെ അത്യാവശ്യം ഒന്ന് പ്രിപ്പയർഡ് ആക്കി. പക്ഷെ എന്നാലും രണ്ടുപേരും ഒരുപോലെ സിക്ക് ആകാതിരിക്കാനുള്ള പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. എന്നാലും ആയാൽ തന്നെ മോൾ അത്യാവശ്യം ഒന്ന് ഡീൽ ചെയ്യാൻ പഠിക്കും. പിന്നെ ഞങ്ങൾക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പറ്റുന്ന പോലെ മാസ്ക് വെച്ചുകൊണ്ട് തന്നെ വീടിനകത്തും പറ്റുന്ന പോലെ മാസ്കും വെച്ചും ഒക്കെ പറ്റുന്ന പോലെ ഐസൊലേറ്റ് ആകുക എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. പിന്നെ മക്കൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതും കൂടെ ഞങ്ങളങ്ങ് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തായിരുന്നു.
എന്നാൽ കൃത്യമായ പ്ലാനോടെയാണ് ഇവർ ഓരോ ദിവസവും മുൻപോട്ട് നീങ്ങിയത്.
കുട്ടികൾ എന്ന് പറയുന്നത് ഒരാൾക്ക് 14 വയസ്സ്, ഒരാള് 6 വയസ്സ്, 6 വയസ്സാണ്. അപ്പം അവരെങ്ങനെ എടുക്കുമെന്നുള്ള ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിന് 6 വയസ്സുകാരന് അതിന്റെ ഒരു സീരിയസ്നെസ് എന്നാണ് അറിയത്തില്ലായിരുന്നു. പക്ഷെ അത് നമ്മുടെ മൂത്തയാൾ അതിന്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കി അവള് അതുവരെ പ്രൊവാക്റ്റീവ് ആയിട്ട് അവള് കൈകാര്യം ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ് അതിന്റെ അത് വേറൊരു കാര്യം. എന്നാന്ന് വെച്ചാൽ അവൾക്ക് അറിയായിരുന്നു നമ്മുടെ ആ നേഴ്സുമാരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും. എന്നാണേലും ആദ്യത്തെ ഒരു 2-3 ആഴ്ച അവരെ ശരിക്കും ബാധിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ മോള് ഡൊണേൽ അവൾക്ക് കുക്കിങ് നമ്മള് ഒരു ട്രെയിനിങ് പോലെ, ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, മാട്ടുപാടി അരി കഴുക, ചോറിടാനായിട്ടുള്ള ആ ഒരു ഒരു ഇത്, പിന്നെ മുട്ട പൊരിക്കാനുള്ള ആ ഒരു ചെറിയൊരു ഒരു അതൊക്കെ പഠിപ്പിച്ചു. അതൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഓർത്ത് ഇത് സംതിങ് അത് വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമാണല്ലോ എന്നോർത്ത് അവൾ അതിന്റെ ഒരു ഓൺ ബോർഡ് ആയിട്ട് എടുത്തു. ഈവൻ ഇഫ് സ്ട്രെസ്ഫുൾ ആണെങ്കിൽ തന്നെ ഷി എൻജോയ്ഡ് ഇറ്റ് എ ലിറ്റിൽ ബിറ്റ്. പിന്നെ കൊച്ചു ചെറുത്, ചെറിയ ആള് നമ്മൾ ജോലിയിൽ നിന്ന് വരുമ്പോഴത്തേക്കിനും നമ്മളെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന, ഹഗ് ചെയ്യുന്ന, തോളെ കയറുന്നു, അങ്ങനെ രീതിയായിരുന്നു. പക്ഷെ അത് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ആദ്യത്തെ ഒരു ആഴ്ച അവർക്ക് മനസ്സിലായില്ല. ഞങ്ങളുടെ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം അവനെയും കുറച്ച് സെൽഫ് ഇൻഡിപെൻഡന്റ് ആക്കി പറയുവാണെന്നുണ്ടെങ്കിൽ, അവന് ഉടുപ്പിടാനും ഷൂ ഇടാനും അതുപോലെയുള്ള കാര്യങ്ങളിൽ നമ്മളൊരു കുറച്ചുകൂടെ എടുത്ത് അവന് ഇൻഡിപെൻഡന്റ്, കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആയി ആള്. പിന്നെ ടൊണയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെയും കൂടെ നമുക്ക് അവളെ അവനെയും കൂടെ നോക്കേണ്ടി വരും എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞു. അപ്പൊ എന്നാ ഫുള്ളി ഒരു പ്ലാന് ഇട്ടു എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ ഇട്ടു എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്.
ആശുപത്രിയിൽ നിന്നും വസ്ത്രമെല്ലാം മാറി കഴിയുന്നതും വൃത്തിയോടെയാണ് വീട്ടിലേക്ക് എത്തുന്നത്.
കോവിഡ് പകരുന്ന രീതികളും റെസ്പിറേറ്ററി വൈസ് ആണല്ലോ. അപ്പൊ എന്നാ ഈ ശരിക്കും ഒരു ബുദ്ധിമുട്ട്, മാനസിക സംഘർഷം ഉണ്ടായിരുന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പം എന്ത് പി പി ഇട്ടാലും നമുക്ക് അത് പി പി നമ്മളത് ശരിക്കും ഊരിയില്ലെങ്കിൽ തന്നെ, അത് പ്രോപ്പറായിട്ട് ഊരിയില്ലെങ്കിൽ തന്നെ നമുക്കത് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ അതിന്റെ ഒരു വർക്കിൽ അതിന്റെ സ്ട്രെസ് ശരിക്കും ഉണ്ടായിരുന്നു. പിന്നെ മോസ്റ്റ്ലി മോസ്റ്റ് സ്ട്രെസ് നമ്മളൊക്കെ വീട്ടിലേക്ക് വരുമ്പോഴത്തേനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ പറയുവാണെന്നുണ്ടെങ്കിൽ, അവിടുന്ന് തന്നെ നമ്മൾ പരമാവധി ഉടുപ്പുകളെല്ലാം ഊരി വേറെ കവറിലാക്കി നേരെ ഇവിടെ വന്ന് മാറാനുള്ള ഒരു ഒരു സംഭവമായിരുന്നു ഞങ്ങൾ ഒരു ഒരു പ്ലാൻ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഷൂസ് എല്ലാം അവിടെ വാടി തന്നെ ഇട്ടിട്ട് വന്നു. പിന്നെ ഇവിടെ അവിടുന്ന് വാടി നിന്ന് ഉടുപ്പെല്ലാം ഊരി വന്ന് ഇവിടെ ഡയറക്റ്റ് തന്നെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് അത് വാഷ് ചെയ്തെടുക്കുന്ന ഒരു ഒരു സംഭവമായിരുന്നു നമുക്കുണ്ടായിരുന്നത്.
മറ്റു വിദേശ രാജ്യങ്ങളിലെ കൊറോണ കേസുകളുടെ ദിവസേനയുള്ള വർദ്ധനവും ഇവരെ ആശങ്കയിലാഴ്ത്തിയിരുന്നു.
ഞങ്ങൾക്ക് പേടി തോന്നിയത് യു കെയിലെ ഞങ്ങളുടെ ഫ്രണ്ട്സ്, അവരുമായിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രീക്വന്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ കൂടെ പണ്ട് ജോലി ചെയ്തിരുന്ന പ്രത്യേകിച്ച് മലയാളി ഫ്രണ്ട്സിനെയൊക്കെ ഞങ്ങൾ ഒത്തിരി കാലം കൂടി വിളിച്ചു. അപ്പൊ അവർ ശരിക്കും ഒരു ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു സമയത്ത് കൂടെ പോകുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം എല്ലാവരും ആരെ വിളിച്ചാലും പോസിറ്റീവായിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒന്നും കേട്ടില്ല. അപ്പം അവർ പറയണത് നമ്മുടെ ടെസ്റ്റ് ചെയ്യുന്നില്ല, വീട്ടിലിരിക്കുവാണ്, 14 ദിവസം കഴിയുമ്പോൾ തിരിച്ച് ജോലിക്ക് ചെല്ലാൻ പറയുന്നു. കാരണം ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഒത്തിരി പേര് ഐസൊലേഷനിൽ പോയപ്പം ഹോസ്പിറ്റലിൽ അതിൻ്റെതായ ഷോർട്ടേജ് ഉണ്ടായി. അപ്പോൾ അവർ വിളിച്ച് ചോദിക്കും, സിംപ്റ്റംസ് എല്ലാം കുറഞ്ഞെങ്കിൽ തിരിച്ചു വരാൻ പറയും. അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയായിപ്പോയി. കാരണം ആ ഒരു സെയിം സിറ്റുവേഷൻ ഓസ്ട്രേലിയയിലാണെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളും ഇതിനകത്തെ കൂടെ ഗോത്രൂ ചെയ്യേണ്ട വരുമോ എന്നുള്ളൊരു ഒരു ശരിക്കും അവരുടെ സ്റ്റോറീസ് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ പോയില്ലെങ്കിൽ പോലും നമ്മളത് മുന്നിൽ കണ്ടായിരുന്നു. ഓൾറെഡി ആ ഒരു പിക്ചർ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അതും നമുക്കും വരുമെന്നായിരുന്നല്ലോ നമ്മുടെ മനസ്സിൽ അന്നേരത്തെ ആ ഒരു ഒരു ചിന്ത. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ സെയിം അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ ദൈവം ഇത് തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ അവസ്ഥ വന്നു കഴിഞ്ഞ. പക്ഷേ ഒത്തിരി ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ചെറിയൊരു എന്തെങ്കിലും വന്നാൽ തന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ സ്റ്റാഫിന് സ്റ്റാഫ് ക്ലിനിക്ക് തന്നെ ഉണ്ടായിരുന്നു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആർക്ക് വേണേലും ചെറിയൊരു സിംറ്റം ആണേലും വേഗം പോയി ടെസ്റ്റ് ചെയ്യാം. അപ്പം നമുക്കതൊരു ഭയങ്കര പീസ് ഓഫ് മൈൻഡ് ആയിരുന്നു. അപ്പം അത് ചിലപ്പോൾ ഒരു പക്ഷേ അത്രയും സൗകര്യം നമുക്ക് കിട്ടിയത് നമുക്ക് ഭയങ്കര പാൻഡമിക്കായിട്ട് ഈ ഒരു സിറ്റുവേഷൻ വരാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് തോന്നി. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞല്ലോ അവരുടെ ആ യു കെയിലെ ഫ്രണ്ട്സിന്റെ അനുഭവങ്ങൾ കേട്ടപ്പം നമ്മളും അതിലൊരാളാണെന്നാണ് ഞങ്ങൾക്ക് ആദ്യം ശരിക്കും തോന്നിയത്.
എന്നാൽ ഇപ്പോൾ രാജ്യത്ത് രോഗവ്യാപനം കുറഞ്ഞതിന്റെ ആശ്വാസത്തിലാണിവർ. കോവിഡ് പ്രതിരോധ രംഗത്ത് മുന്നണി പോരാളികളായ ദമ്പതികളാണ് നൈസൺ ജോണും പ്രിയദർശിനി മാത്യുവും. മെൽബണിലെ നോർത്തേൺ ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിൽ നഴ്സാണ് നൈസണെങ്കിൽ, ഇതേ ആശുപത്രിയിൽ നഴ്സ് പൂളിൽ ജോലി ചെയ്യുന്ന നഴ്സാണ് പ്രിയദർശിനി മാത്യു. ഓരോ രോഗിയും കടന്നു പോകുന്നത് എമർജൻസി വിഭാഗത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ സമ്മർദ്ദം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു ഇതെന്ന് നൈസൺ പറയുന്നു.
ഭയങ്കര ഇതിനെക്കുറിച്ച് പല ന്യൂസ് പറയുമ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. കാരണം അവിടെ ഇവിടെ ഒത്തിരി ആൾക്കാർ മരിക്കുന്നു, ഒത്തിരി ദിനം പ്രതി ഒത്തിരി നമ്പർ എല്ലാം കൂടിക്കൂടി വരുമായിരുന്നല്ലോ. അപ്പൊ അത് സ്ട്രെസ് ആയിരുന്നു. ഞങ്ങളപ്പം എന്തെങ്കിലും റെസ്പിറേറ്ററി സിംപ്റ്റംസ് ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യന്റിനെ എല്ലാവരും സ്ക്രീൻ ചെയ്ത് വിട്ടുകൊണ്ടിരുന്നത്. നമ്മൾ ഇതിനെ വന്നപ്പം പേഷ്യന്റ് വരുന്നത് റെസ്പിറേറ്ററി സിംപ്റ്റംസ് ആയിട്ട് വന്നാലും കോവിഡ് കൺഫേം ചെയ്താലും അല്ലെങ്കിലും നമ്മൾ അവരെല്ലാം ഫുൾ പ്രിക്കോഷൻ ഉപയോഗിച്ചാണ് അവരെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ മൊത്തത്തിൽ വേൾഡിൽ പല രാജ്യത്തും പല ഒത്തിരി നമ്പേഴ്സ് ഒക്കെ ഇൻക്രീസ് ആയപ്പോൾ ഒരു സ്ട്രെസ്ഫുൾ ആയിരുന്നു. നമ്മുടെ ഇവിടെ എങ്ങനെ ആയി തീരുമെന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ നോക്കണം, നമ്മളെ എമർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് കോറിഡോർ മാത്രമാണ്. നമ്മൾ അവിടുന്ന് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്ന നേരെ വാർഡിലേക്ക് വിടുവാണ്.
ജോലിയിൽ ഒത്തിരി സ്ട്രെസ് ഉണ്ടായിരുന്നു ആദ്യം തുടങ്ങിയപ്പോ. പിന്നെ ഇടയ്ക്ക് നമ്മുടെ PPE എല്ലാം ഷോർട്ടേജ് ഒക്കെ വന്നായിരുന്നു, പക്ഷെ അതൊക്കെ ഗവൺമെന്റ് റെക്ടിഫൈ ചെയ്തു. ഒരു കുറച്ച് ദിവസത്തേക്ക് മാത്രം ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ ഒരു ഷോർട്ടേജ്. ഓൾറെഡി ഇപ്പൊ റിക്കവർ ആയി, ഇപ്പം സുലഭമായിട്ട് കിട്ടുന്നുണ്ട് PPE ഒക്കെ. പിന്നെ എണ്ണവും കുറഞ്ഞതുകൊണ്ടായിരിക്കും ഇപ്പൊ നമുക്ക് സാധനം എല്ലാം അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. കുറച്ച് റിലാക്സേഷൻ ഉണ്ട്, നമ്പർ കുറഞ്ഞതെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ എമർജൻസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആരും റെസ്പിറേറ്ററി സിംറ്റംസ് ആയിട്ട് വന്നാലും ആർക്ക് ടെമ്പറേച്ചർ ഉണ്ടെങ്കിലും നമ്മളെ സസ്പെക്റ്റഡ് ആക്കി നിർത്തിക്കൊണ്ട് അവരെ സ്വാബ് ചെയ്ത് തന്നെയാണ് വിടുന്നത്.
നഴ്സ് പൂളിൽ ജോലി ചെയ്യുന്നതിനാൽ കൊറോണ ബാധിതരെ നേരിട്ട് ശുശ്രൂഷിക്കേണ്ടി വന്നിട്ടുണ്ട് പ്രിയദർശിനിക്ക്. ജോലിക്ക് ശേഷം 3 പിഞ്ചു കുഞ്ഞുങ്ങളുള്ള വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നതും ഏറെ ആശങ്കയോടെയായിരുന്നു ഇവർ.
എനിക്ക് നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു ശരിക്കും തുടക്കത്തില്. പിന്നെ ഞാൻ നഴ്സ് പൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നോർത്തേൺ ഹെൽത്തിന്റെ എല്ലാ ക്യാമ്പസിലും പോകേണ്ടതാണ്. എനിക്ക് കൊറോണ പേഷ്യൻസ് ആദ്യം വന്നപ്പം എല്ലാ വാർഡിലൂടെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്പർ കൂടി കഴിഞ്ഞപ്പം അക്യൂട്ടിലും സബ് അക്യൂട്ടിലും എല്ലാം തന്നെ ഇടാൻ തുടങ്ങി. പിന്നീടാണ് പിന്നെ കൊറോണ വാർഡിൽ ഒരു കൊറോണയുടെ തന്നെ ഒരു വാർഡ് അവർ ക്രിയേറ്റ് ചെയ്തിരുന്നത്, ഒരു സർജിക്കൽ വാർഡ്. അപ്പം നമ്മളെ ഞാനിപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ 2-3 പ്രാവശ്യം പിന്നെ കൊറോണ വാർഡിൽ തന്നെ നൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഒത്തിരി സ്ട്രെസ്ഫുൾ ആയിരുന്നു. കംപ്ലീറ്റ്ലി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ ജോലി ചെയ്തോണ്ടിരുന്നത്. കൊറോണ വാർഡ് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് 2 വിങ് ആയിട്ടായിരുന്നു. അപ്പോൾ കൊറോണ കൺഫേംഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഉള്ള ഒരു വിങ് അത് കംപ്ലീറ്റ്ലി ലോക്ക് ആയിട്ട്, ആ വിങ് കംപ്ലീറ്റ്ലി ലോക്ക് ആയിട്ടായിരുന്നു. ഇപ്പൊ ആദ്യത്തെ വിങ് കൊറോണ സസ്പെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ വിങ് ആയിരുന്നു. അപ്പൊ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നൈറ്റ് 2-3 ദിവസം അവിടെ ചെയ്തു. ഒരു 2 ദിവസം കൺഫേംഡ് പേഷ്യൻസിനെ നോക്കി, വേറൊരു ദിവസം സസ്പെക്റ്റഡ് കേസിന്റെ ആ വിങ്ങിൽ ജോലി ചെയ്തു. അപ്പം കംപ്ലീറ്റ് പ്രിക്കോഷൻസ് ഉപയോഗിച്ചതായിരുന്നു നമ്മൾ. ഓൾ 10 hours PPE ഉപയോഗിച്ചായിരുന്നു നമ്മൾ ആ ഡ്യൂട്ടിയിൽ. കംപ്ലീറ്റ് നമ്മൾ ആ PPE ഉപയോഗിച്ചായിരുന്നു ഇരുന്നത്. അപ്പൊ ഞാൻ ആദ്യ ദിവസങ്ങളിലൊക്കെ ഒത്തിരി PPE നമ്മൾ ധരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആകെ ഒത്തിരി ബുദ്ധിമുട്ട് തോന്നി. ആ സമയത്തുങ്ങളിലൊക്കെ ഞാൻ റിലാക്സ് ചെയ്യാൻ അടച്ച് പോയി തിരിച്ചു വന്നു. അപ്പം നമ്മൾ അങ്ങനെ ഒത്തിരി പ്രിക്കോഷൻ ആയിട്ടായിരുന്നു പേഷ്യൻസിനെ നോക്കിക്കൊണ്ടിരുന്നത്. അതും ഒരു റൂമിലൊക്കെ ഒരു പേഷ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
രോഗവ്യാപനം കുറഞ്ഞത് ഒരുപാട് ആശ്വാസം നൽകിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതേ കരുതലുകൾ എടുക്കുന്നുണ്ടെന്ന് പ്രിയ പറയുന്നു.
ഒത്തിരി ആശ്വാസമായി. ഇപ്പം കുറെ ദിവസങ്ങളിൽ 0 ഇൻപേഷ്യൻസ് ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം 3 ഇൻപേഷ്യൻസ് വന്നു. അങ്ങനെ 2 ദിവസത്തോളം ആ 3 ഇൻപേഷ്യൻസ് കടന്നു. അതിനുശേഷമാണ് പിന്നീട് ഇപ്പോഴും ഇപ്പോഴത്തേക്ക് 0 ഇൻപേഷ്യൻസ് ആയി മാറിയത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട് നമുക്ക്. ഇടയ്ക്കൊന്നും നമുക്ക് പേടിച്ചു 2 മുമ്പ്. പക്ഷെ ഇപ്പം കുഴപ്പമില്ല, ഇപ്പം ഇൻപേഷ്യൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ കൊറോണ വാർഡും ഇപ്പം കംപ്ലീറ്റ്ലി കൊറോണ വാർഡ് പേഷ്യൻസിന് വേണ്ടിയിട്ടല്ല, അതൊരു മിക്സിലാക്കി ഇപ്പം. അതുകൊണ്ട് നമുക്ക് അത്ര പേടിയില്ല. പക്ഷേ ഈ സസ്പെക്റ്റഡ് പേഷ്യൻസിനെയൊക്കെ നമ്മൾ സിംഗിൾ റൂമിലാണ് അവരെ താമസിപ്പിക്കുന്നത്. അതുപോലെ കംപ്ലീറ്റ് പ്രിക്കോഷൻസ് എടുത്താണ് അവരെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്.
ഓസ്ട്രേലിയയിൽ വൈറസ് ബാധ കുറഞ്ഞതിന്റെ സമാധാനത്തിലാണ് ഈ മുന്നണി പോരാളികൾ. എന്നാൽ സമൂഹത്തിൽ ഇപ്പോഴും വൈറസ് നിലനിൽക്കുന്നതിനാൽ ഏറെ കരുതലോടെയും ആശങ്കയോടെയുമാണ് ഇവർ ജീവിക്കുന്നത്. കൊറോണയോട് പടപെരുന്നുന്ന ഈ മുന്നണി പോരാളികൾക്കും സമൂഹത്തിനുമായി സാമൂഹ്യ നിയന്ത്രണങ്ങൾ പാലിച്ച് നമുക്കും മുൻപോട്ട് പോകാം. ഈ പ്രതിസന്ധി ഘട്ടം എത്രയും വേഗം മറികടക്കുമെന്ന പ്രതീക്ഷയിൽ.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.